രാത്രിയിൽ തൻ്റെ വീട്ടിലേക്കുള്ള വഴി തടയുന്ന രീതിയിൽ ഒരു ബൈക്ക് ഇരിക്കുന്ന കണ്ടു ദേവിൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് അവൻ ഇറങ്ങി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ ചുറ്റും നോക്കി. തന്നിലേക്ക് അടുത്തു വരുന്ന ഭീമാകാരമായ നിഴൽ രൂപം കണ്ടതും അവൻ്റെ കാലടികൾ പുറകോട്ട് ചലിച്ചു. ചെന്നൈയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകി. ആരോ ഇടറിയ ശബ്ദത്തോടെ അവൻ പറഞ്ഞു. ആരവിൻ്റെ ഓരോ കാൽച്ചുവടുകളും ഉറച്ചതായിരുന്നു. അവൻ്റെ കണ്ണിൽ എരിയുന്ന പക കാണുന്തോറും ദേവിൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു വന്നു.
ആരോ, നീ എന്താ ഇവിടെ? വണ്ടി എടുത്ത് മാറ്റ്, പോണെനിക്ക്.
പുറകിലേക്ക് പോലും നോക്കാതെ ദേവ് നടന്നു.
മോനെ, നീ എന്താടാ കരുതിയത്? ഞാൻ വെറും ഉണ്ണാക്കനാണെന്നോ? നിന്റെ കള്ളത്തിരെല്ലാം കണ്ട് വെറും മൂങ്ങയെ പോലെ ഇരിക്കുന്നോ? ഇന്ന് എൻ്റെ ഭാര്യ നിന്റെ കരണത്ത് നിന്ന് അടിയില്ലേ? അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അവളെ ചതിച്ച നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് തന്നെ അടി കിട്ടണമെന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. തുടക്കം സഖിയും ഒടുക്കം സഖാവും.
അപ്പം എങ്ങനാ, തുടങ്ങിയല്ലേ ചകാവേ?
ആരോ തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന സൈക്കിൾ ചെയിന് ഒരു വലം കയ്യിൽ ചുരുട്ടി.
ആരോ, വേണ്ട, ഞാനിനി ഒരു പ്രശ്നത്തിനും വരില്ല, എന്നെ വെറുതെ വിടണം.
ദേവ് പതർച്ചയോട് പറഞ്ഞു.
വെറുതെ വിടാനോ? ആര്, ഞാനോ? അങ്ങനെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ ഞാൻ മഹാത്മാവൊന്നുമല്ല. ആരവാണോ? ആരോ. നീ എന്നെ വേദനിപ്പിച്ചതിൻ്റെ ഒരംശമെങ്കിലും തിരിച്ചു തന്നില്ലെങ്കിൽ
പിന്നെ ഈ മൂക്കിന് താഴെ ഞാൻ ഈ മീശ വെച്ചുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല.
പേടിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലില്ല. അതിന് രണ്ട് കാരണമാണുള്ളത്. ഒന്ന് നിന്റെ അമ്മ, പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നീയൊക്കെ കാണിച്ച കുറുക്കോഴിയുടെ ഫലമായാണ് എനിക്ക് അവളെ, എൻ്റെ പെണ്ണിനെ സ്വന്താക്കാൻ പറ്റിയത്.
ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉള്ളിലെ ദേഷ്യമെല്ലാം കയ്യിലേക്ക് ആവാഹിച്ച് മുഷ്ടി ചുരുട്ടി ദേവൻ്റെ മൂക്കിലേക്ക് ആഞ്ഞിടിച്ചു. ആദ്യത്തെ ഇടിയിൽ തന്നെ അവൻ്റെ മൂക്കിൽ നിന്നും ചോര ചീറ്റി. കളിയടങ്ങാത്ത പോലെ ആരോ വീണ്ടും ആഞ്ഞിടിച്ചു.
എല്ലാം ഞാൻ സഹിച്ചേനെ, പാർട്ടി പദവി എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചേനെ, പക്ഷെ എൻ്റെ പെണ്ണിനെ തൊട്ട് കളിച്ച മാത്രം ഞാൻ സഹിക്കില്ലടാ നായ.
കാലുപൊക്കി ദേവിൻ്റെ വയറ്റിലേക്ക് തൊഴിച്ചതും അവൻ താഴേക്ക് വീണു. കയ്യിൽ ചുരുട്ടിയ ചങ്ങല വലിച്ചെറിഞ്ഞ് അവൻ ദേവിനടുത്തായി മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചു. രണ്ട് കരണത്തും മാറി മാറി അടിച്ചിട്ടും ആരവിൻ്റെ ദേഷ്യം അടങ്ങുന്നില്ലായിരുന്നു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് തല ഉയർത്തി താഴേക്കിടിച്ചു.
നീ ജീവിക്കണം, എനിക്കൊപ്പം എൻ്റെ ഭാര്യയായി എൻ്റെ കുട്ടികളുടെ അമ്മയായി അവൾ ജീവിക്കും. അത് നീ കാണണം കൺകുളിർക്കെ,
കേട്ടോടാ.
പിന്നെ ഇനിയും നീ എൻ്റെ പെണ്ണിൻ്റെ പുറകിന് നടന്ന ഇപ്പോൾ വെച്ച് തന്ന ജീവനുണ്ടല്ലോ, അതങ്ങ് തിരിച്ചെടുക്കും ഞാൻ.
പുച്ഛത്തോടെ അറപ്പോടെ അവനെ നോക്കിയിട്ട് ആരോ അവിടെ നിന്ന് എഴുന്നേറ്റു. കുറച്ചകലയായി നിൽക്കുന്ന നിഖിലിൻ്റെ കയ്യിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങി മുഖം കഴുകി. നാളുകളായി തന്നിലുണ്ടായിരുന്ന എന്തോ വലിയൊരു ഭാരം ആ വെള്ളത്തിനൊപ്പം ഒലിച്ചിറങ്ങുന്നതായി അവന് തോന്നി. അനങ്ങാൻ പോലും കഴിയാതെ കരയുന്ന ദേവിനെ പുച്ഛത്തോടൊന്ന് നോക്കിക്കൊണ്ട് ആരോ ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു.
ഡാ ആരോ, ആരോഹി അവനോട് എന്തൊക്കെ ഡയലോഗാണ് അടിച്ച്. ഛേ, നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ വന്നതിനെ കാണാനായിട്ട്. ചമ്മി നാറി നിൽക്കുന്ന അവൻ്റെ മുഖം ഒന്ന് കാണാനായിരുന്നു.
നിഖിലിൻ്റെ മുഖത്ത് നിരാശ തെളിഞ്ഞു.
ഞാനൊന്നും കേട്ടിട്ടൊന്നുമില്ലടാ, എന്നോട് അവൾ റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കാനാണ് പറഞ്ഞ്. ആ അടി കൊടുക്കുന്ന കണ്ടപ്പോൾ മുതൽ എൻ്റെ കൈ തരിക്കുമായിരുന്നു അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ.
ആഹാ, എന്തായാലും എല്ലാം സോൾവായല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീവിച്ചു തുടങ്ങാം.
ആരവിൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി.
എല്ലാം സോൾവായിടാ, പക്ഷേ ജീവിക്കാൻ ഇനിയും കാത്തിരിക്കണം.
അവൾക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നീരവേട്ടൻ്റെ ഫ്രണ്ടുണ്ട് അവിടെ. കഴിഞ്ഞ മാസം ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ട് വന്നാൽ ഉടനെ അവൾക്ക് പോവേണ്ടി വരും. കൂടി വന്ന ഒരു മൂന്നാഴ്ച, അതിനുള്ളിൽ എൻ്റെ സഖി അവളുടെ സ്വപ്നങ്ങളുടെ തേരേറി പറന്നുയരും.
അപ്പോൾ ഈ സഖാവോ?
ഈ സഖാവ് കാത്തിരിക്കും അവൾക്കായി, അവളുടെ പ്രണയത്തിനായി. ഉള്ളിലെ സ്നേഹം കൂട്ടി കൂട്ടി വെച്ച് പൂത്തുലഞ്ഞൊരു വാഗമരമായി എൻ്റെ സഖിയെ ഞാൻ കാത്തു നിൽക്കും. ആരവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു.
നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ ആരവ്, ഇങ്ങനെയൊക്കെ നിനക്ക് സ്നേഹിക്കാൻ കഴിയൂ. നിനക്ക് ആഗ്രഹമില്ലടാ അവളെ നിന്റെ മാറോടൊന്ന് നടക്കണമെന്ന്, ഈ നെഞ്ചിൻ്റെ ചൂട് പറ്റി ഉറക്കണമെന്ന്, ഉള്ളിലെ പ്രണയമെല്ലാം പ്രകടിപ്പിക്കണമെന്ന്, അവളുടെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ മൂടിവെക്കുക. കാരണം അവളുടെ സ്വപ്നങ്ങളെ ഞാൻ അവളേക്കാളധികം പ്രണയിക്കുന്നു. ആരവിൻ്റെ വാക്കുകൾ കേട്ട് നിഖിൽ ആശ്ചര്യത്തോട് അവനെ നോക്കി. എടുത്തമ്മേ, നമ്മുടെ കാലമാടൻ ആ ദേവിനെ തല്ലിക്കൊന്നു കാണോ? ഒന്നാലോചിച്ച്, ഏട്ടൻ ജയിലിൽ പോയി, ഏടത്തി പഠിക്കാനും പോയി, അവിടെ ഒരു സായിപ്പിനൊക്കെ കെട്ടി, അഞ്ചാറ് പിള്ളേരെയും നാട്ടിൽ ലീവിന് വരുമ്പോൾ പരോളിനിറങ്ങിയ എൻ്റെ ഏട്ടൻ ഭ്രാന്തൻ ആ സായിപ്പിനൊക്കെ ഒന്ന് വീണ്ടും ജയിലിൽ പോകുന്നു. ഓഹ്, എന്ത് ഡാർക്ക് സീനാണല്ലേ. ഗൗരവ് പറഞ്ഞു കേട്ട് ആരോഹി ഞെട്ടി തരിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഉണ്ണി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ആരോഹി എഴുന്നേറ്റ് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു.
ഇതൊന്നും ഒന്നുമല്ലേ എടുത്തി, എൻ്റെ ബുദ്ധിശക്തിയും
അവൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ആരോഹി അവന്റെ ചെവിയിൽ പിടിച്ച് കറക്കാൻ തുടങ്ങി. ഇനി ഇതുപോലെ എന്തെങ്കിലും നിന്റെ വായിന്ന് വീണ അനിയനാണെന്ന് നോക്കില്ല, കൊന്ന് കുഴിച്ചു മൂടി ഞാൻ. തലക്കുരു കൊട്ടും കൊടുത്ത് ആരോഹി മുറിയിലേക്ക് പോയി. ശങ്കറിനൊത്ത ചക്കിയെന്നെ, ഇതുങ്ങൾ രണ്ടുകൂടെ ജോയിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടിയുടെ പൂരായിരിക്കും. ചെവി തിരുമ്മിക്കൊണ്ട് ഗൗരവ് പറഞ്ഞു.
എന്താടാ നിന്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കുന്നത്?
അങ്ങോട്ടേക്ക് ചെന്ന ആരോ അവൻ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു കുരങ്ങ് മാന്തിയിട്ട് പോയതാ.
മുഖവും വീർപ്പിച്ചുകൊണ്ട് ഗൗരവ് അകത്തേക്ക് പോയി. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി തന്റെ ചന്ദ്രനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആരോഹി. തന്റെ സഖാവിനെ പിരിയേണ്ടത് ആലോചിച്ചപ്പോൾ എന്തെന്നില്ലാതെ അവളുടെ ഉള്ളമൊന്ന് തേങ്ങി. പണ്ട് മനസ്സ് നിറയെ തന്റെ സ്വപ്നങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ആരവിനോടുള്ള പ്രണയമാണെന്ന് അവൾ മനസ്സിലാക്കി. എന്താണ് ഞാൻ നിന്നിൽ ഇത്രയും അടിമപ്പെടുന്നത്? എനിക്ക് നേടേണ്ടത് എൻ്റെ സ്വപ്നങ്ങളെയല്ല, നിന്നെയാണ്, നിന്നിലെ പ്രണയത്തെയാണ്. അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആരോഹി പതിയെ മനസ്സിൽ മന്ത്രിച്ചു. പെട്ടെന്ന് പുറകിലൂടെ രണ്ട് കൈകൾ അവളെ പൊതിഞ്ഞു. അവൻ്റെ സുഗന്ധം അവളിൽ ഏറ്റതും താൻ പൂർണ്ണമായെന്നപ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ അടച്ചു.
അതേ, എന്നെ മിസ് ചെയ്യോ?
അവളുടെ കഴുത്തിലെ സ്വർണ്ണ നിറമുള്ള രോമങ്ങളെ ചുംബിച്ചുകൊണ്ട് ആരോ പതിയെ ചോദിച്ചു.
ഇല്ല.
അവനെ തിരിഞ്ഞു നോക്കാതെ കണ്ണുകൾ തുറക്കാതെ അവൾ ചെറിയ ശബ്ദത്തോടെ പറഞ്ഞു. അവൻ്റെ കൈകളുടെ ബലം കൂടി. അവ തൻ്റെ സഖിയെ തിരിച്ച് തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി. നിന്റെ പിണക്കം മാറിയില്ലടി ഇതുവരെ? കുസൃതിയോടെ അവളോട് ചോദിച്ചു.
ഇല്ല, മാറിയില്ല. എന്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ആരോഹിയും വിട്ടുകൊടുക്കാൻ നിന്നില്ല. അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് അതരങ്ങൾ കവർന്നെടുത്തു.
ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും?
പെട്ടെന്ന് ഗൗരവിന്റെ ശബ്ദം കേട്ടതും ആരോഹി അവനിൽ നകന്നു മാറി.
നിങ്ങൾ രണ്ടും ഇത് എന്ത് ഭാവിച്ചാണ്? പ്രായപൂർത്തിയായ അനിയനുണ്ടെന്ന് പോലും ഓർക്കാതെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന്. ഇതൊക്കെ കണ്ട് ഞാൻ അമ്മൂൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ നിങ്ങൾ സമാധാനം പറയോ?
ഗൗരവ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അവനെ കണ്ടതും ചമ്മലോട് ആരോഹി അകത്തേക്ക് ഓടിപ്പോയി.
നിനക്ക് എന്തിന്റെ സൂക്കേടാണ് കുഞ്ഞെ? മനുഷ്യ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് മേരിക്കൊണ്ട് വരാൻ നോക്കുമ്പോൾ അവൻ വരും.
ആരോ ദേഷ്യവും സങ്കടവും ഉള്ളിലൊതുക്കി ഗൗരവിനോട് പറഞ്ഞു.
എന്റെ പൊന്നേട്ടാ, നിങ്ങൾ ഇത്രയും റൊമാൻറ്റിക് ആണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. നിങ്ങളിങ്ങനെ തുടങ്ങിയ ഇതൊക്കെ കാണുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
നിന്റെ അവസ്ഥ മൊട്ടേന്ന് വിരിഞ്ഞില്ല. നോയിക്കോടാ, നിന്റെ അമ്മ നിന്നെ തേച്ചിട്ട് പോയി വേറൊരുത്തിയ കല്യാണം കഴിച്ച് നിന്റെ ഫസ്റ്റ് നൈറ്റും കുളമായി ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ നീ നടക്കും.
കൈ തലയിൽ വെച്ചുകൊണ്ട് ആരോ പറഞ്ഞത് കേട്ട് ഗൗരവിന്റെ കിളികളൊക്കെ പറന്നുപോയി. പ്രസവം കഴിഞ്ഞിന്നായിരുന്നു മീനുവിനെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. രാവിലെ തന്നെ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. തുളസിയമ്മ അടുക്കളയിൽ പാചകത്തിലായിരുന്നെങ്കിൽ വീടെല്ലാം വൃത്തിയാക്കുന്നതിലായിരുന്നു ആരോഹിയുടെ ശ്രദ്ധ. ചടങ്ങിനോടനുബന്ധിച്ച് സുകുമാരനും വീട്ടിലുണ്ടായിരുന്നു. കുഞ്ഞുള്ളതുകൊണ്ട് നീരവും മീനവും കുറച്ച് മാസം കുടുംബത്തെ താമസിക്കാനായിരുന്നു തീരുമാനിച്ചത്.
ആരോ അവിടെ കണ്ടില്ലല്ലോ.
സ്വീകരണ മുറിയിൽ ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിക്കുന്ന ആരോഹിയുടെ അടുത്തേക്ക് ചെന്ന് നീരവ് ചോദിച്ചു.
അറിഞ്ഞൂടെ ചേട്ടാ, രാവിലെ പോയതാണ്. ഏടത്തി, ഇന്ന് നീരവേട്ടൻ്റെ മുഖത്ത് 1000 വോൾട്ടിന്റെ ബൾബ് കത്തിരിപ്പുണ്ട് അല്ലേ?
ഗൗരവ് കളിയാക്കിക്കൊണ്ട് നീരവിനെ നോക്കി.
ഒന്ന് പോയടാ, കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇവിടെ എല്ലാവരും കാത്തിരിക്കുക.
ആരോഹി ഗൗരവിന്റെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. മീനുവിനൊപ്പം അച്ഛനും അമ്മ മഞ്ജുളയും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ശ്യാമ വന്നില്ല. കുഞ്ഞിനെ വരവേൽക്കാനെന്ന പോലെ അവരുടെ മുറിയും സ്വീകരണ മുറിയുമെല്ലാം ബലൂണുകളും പൂവുകളും വെച്ച് അലങ്കരിച്ചിരുന്നു. മഞ്ജുളയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തുളസി ഏറ്റുവാങ്ങി വീടിന്റെ പടികൾ ചവിട്ടി. എല്ലാവരുടെയും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. സ്വീകരണ മുറിയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു എല്ലാവരും കൂടി. അപ്പോഴാണ് ആരോ അവിടേക്ക് വരുന്നത്. അവൻ്റെ മുഖത്ത് സന്തോഷവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. ആരെയും നോക്കാതെ അവൻ ആരോഹിയുടെ അടുത്തേക്ക് പോയി. അവളുടെ കൈകളിലേക്ക് അവനൊരു എൻവലപ്പ് വെച്ചു കൊടുത്തു. എല്ലാവരും അതിശയത്തോടെ അവനെ നോക്കി.
തുറന്നോക്ക്.
അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ആരോഹിക്ക് തൻ്റെ കൈകൾ വിറക്കുന്ന പോലെ തോന്നി. അവൾ ആകാംക്ഷയോടെ അത് തുറന്നു നോക്കി. ആ പേപ്പറിൽ ഓരോ വരികൾ വായിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു.
ആരോഹിയുടെ വിസയിൻ ടിക്കറ്റ് വന്നു, വെള്ളിയാഴ്ചയാണ് ഫ്ലൈറ്റ്.
ആരോ തന്നെ നോക്കുന്ന എല്ലാവരോടുമായി പറഞ്ഞു. ഒരേ സമയം സന്തോഷവും സങ്കടം തോന്നുന്ന അവസ്ഥയായിരുന്നു എല്ലാവർക്കും. ആരോഹിയുടെ സ്വപ്നം നടത്തുന്നതിനുള്ള സന്തോഷവും അവളെ പിരിയേണ്ടി വരുമ്പോഴുള്ള സങ്കടവുമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. ആരോഹി നിറ കണ്ണുകളോട് അവനെ നോക്കി. ഒരിക്കലും ഇത്രയും വേഗം അവനെ പിരിയേണ്ടി വരുമെന്ന് അവൾ ഒരിക്കൽ പോലും ഓർത്തിരുന്നില്ല.
ആരോഹി, മോള് പോകുന്നതിന് മുമ്പ് ഇവരുടെ താലികെട്ട് നടത്തണം. തുളസി, മഞ്ജുളെ, നിങ്ങൾ ഇന്ന് തന്നെ പോയി ജോത്സ്യനെ കണ്ട് സമയം കുറിക്കണം. ഒരു ദിവസം പോലും താമസിപ്പിക്കേണ്ട. ഇനി ആകെ 3 ദിവസമല്ലേ ഉള്ളൂ.
മുത്തശ്ശിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മരുഭൂമിയിൽ മഞ്ഞു വീഴുന്ന സുഖമായിരുന്നു
ആരവിൻ്റെയും ആരോഹിയുടെയും മനസ്സിൽ. ആരവ് ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. ആരോഹി നാണത്താൽ മുഖം കുനിച്ചു. മുത്തശ്ശിയുടെ തീരുമാനം തന്നെയായിരുന്നു എല്ലാവർക്കും. തുളസിയും മഞ്ജുളയും മീനുവിൻ്റെ അച്ഛനും ഉടനെ തന്നെ ജോത്സ്യനെ കാണാനായി പോയി. അവർ തിരിച്ചു വരുന്നവരെ വീട്ടിലെല്ലാവരും ടെൻഷനിലായിരുന്നു. ഗൗരവിനായിരുന്നു ഒത്തിരി ടെൻഷൻ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകെട്ടി നടന്നുകൊണ്ടിരുന്നു. ആരോഹിയുടെ മുഖത്തും മനസ്സിലാദ്യ തെളിഞ്ഞു നിന്നിരുന്നു. ആരോ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം അവനറിയാമായിരുന്നു ഒരു ഗ്രഹത്തിനും ജാതകത്തിനും തൻ്റെ സഖിയെ തന്നിൽ നിന്നകറ്റാൻ കഴിയില്ലെന്ന്. വണ്ടിയിൽ നിന്നിറങ്ങി വരുന്ന തുളസിയുടെയും മഞ്ജുളയുടെയും മങ്ങിയ മുഖം കണ്ടപ്പോഴേ ആരോഹിയുടെ നെഞ്ചിരിപ്പ് പതിന്മടങ്ങ് വർദ്ധിച്ചു.
എന്തായി?
മുത്തശ്ശി ആകാംക്ഷയോടെ ചോദിച്ചു.
രണ്ടുപേരുടെയും ജാതകം നോക്കുമ്പോൾ കല്യാണത്തിനുള്ള നല്ല സമയം വെള്ളിയാഴ്ച രാവിലെ 10:30.
അതിനു മുമ്പ് നടത്താൻ പറ്റില്ല, മഞ്ജുള പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും മുഖം മങ്ങി.
അന്ന് രാത്രിയിലല്ലേ ആരോഹിയുടെ ഫ്ലൈറ്റ്? അപ്പൊ രാവിലെ കെട്ടിക്കഴിഞ്ഞാ?
നീരവ് ബാക്കി പറയാൻ നിർത്തി.
ആ, എന്തായാലും ജാതകത്തിന്റെ ദോഷമൊന്നുമില്ലല്ലോ. എന്റെ ടെൻഷൻ മുഴുവൻ അതിലായിരുന്നു. പിന്നെ രാവിലെ കെട്ടിക്കഴിഞ്ഞാ വൈകിട്ട് വരെ സമയമുണ്ടല്ലോ. അവരിതിനിടയിൽ ഫസ്റ്റ് ഡേ അങ്ങ് ആഘോഷിച്ചോളും. ഇല്ലേ ഏട്ടാ?
നിഷ്കളങ്കതയോടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഗൗരവിന് ഓർമ്മ വരുന്നത്. പതുക്കെ അവൻ ചുറ്റിനെ നോക്കി. എല്ലാവരും വായും തുറന്ന് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്.
അത് പിന്നെ ഞാൻ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞപ്പോ നീരവേട്ടനും അത് തന്നെ ആയിരിക്കും അല്ലേ?
വിക്കി വിക്കി എല്ലാവരെയും നോക്കി പറയുന്ന ഗൗരവിന്റെ ചമ്മിയ മുഖം കണ്ടതും മീനു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ അതൊരു കൂട്ടച്ചിരിയായി മാറി. പിന്നെ അവിടെ കല്യാണ ഒരുക്കത്തിനുള്ള ഓട്ടമായിരുന്നു എല്ലാവരും. കുടുംബത്തിലുള്ളവർ മാത്രമുള്ള ചെറിയൊരു ചടങ്ങ് അതായിരുന്നു എല്ലാവരും നിർദ്ദേശിച്ച്. ആരോഹിക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശി കല്യാണത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും ആരോ അതിനെ എതിർക്കുമെന്നുള്ള ചിന്തയായിരുന്നു അവൾക്ക്. അവൾ ആൾക്കൂട്ടത്തിൽ നിന്നും തന്റെ മുറിയിലേക്ക് ഓടി. രാത്രിയിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അവൾക്ക്. മനസ്സ് നിറയെ ആരവും അവൻ താലി ചാർത്തുന്ന നിമിഷങ്ങളുമായിരുന്നു. പെട്ടെന്നാണ് കതക് തുറന്ന് ആരോ അകത്തേക്ക് കയറി വരുന്നത്. അവൾ ഞെട്ടി എഴുന്നേറ്റു.
എന്താരോ, എന്താ പ്രശ്നം?
കഥക് കുറ്റിയിടുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു.
എന്താ, എനിക്ക് നിന്റെ അടുത്ത് വരാൻ എന്തെങ്കിലും കാരണം വേണോ?
നീ എന്റെ ഭാര്യ അല്ലോടി. മീശ പിരിച്ച് ഒരു പുരികം പൊക്കിക്കൊണ്ട് തന്റെ നേരെ നടന്നു വരുന്ന ആരവിനെ കണ്ടതും ആരോഹിയുടെ കാലടികൾ പിന്നിലേക്ക് ചലിച്ചു. ഭിത്തിയിൽ തട്ടിയെന്ന അവളുടെ ഇരുവശങ്ങളിലുമായി ആരോ കൈകുത്തി നിന്നു. വിൽ യു മിസ് മീ? അവന്റെ ശബ്ദം ആർദ്രമായിരുന്നു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾക്ക് കള്ളം പറയാൻ സാധിക്കില്ലായിരുന്നു. ആരോഹിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ അവളുടെ മുഖത്തെ തൻ്റെ കൈകളിലാക്കി. ഈ കണ്ണു നിറയുന്ന മാത്രം ഞാൻ സഹിക്കില്ല. എവിടെ പോയാലും എത്ര ദൂരെയാണെങ്കിലും എൻ്റെ ഈ ഹൃദയത്തിലുണ്ടാവും നീ. ഈ ആരവ് ആദ്യമായും അവസാനമായും ആഗ്രഹിച്ച പെണ്ണ്. അവൻ്റെ വാക്കുകൾ കേൾക്കെ അവളുടെ മുഖം തെളിഞ്ഞു.
കുറച്ച് വർഷങ്ങൾ കാര്യമേ ഉള്ളൂ. എല്ലാ സ്വപ്നങ്ങളും നേടിയെടുത്ത് വരുമ്പോൾ ഞാനിവിടെ കാണും. സ്വന്തം ഭാര്യയുടെ വിജയം കണ്ട് അഭിമാനത്തോടെ എനിക്ക് എല്ലാവരെയും നോക്കണം. ഇത്രയും നാളും കാണാതിരുന്നുകൊണ്ട് നീ എന്നെയും ഞാൻ നിന്നെയും മറക്കില്ല. പിന്നെ എന്തിനാണ് ഈ വിഷമം? ഞാൻ വേറെ പെമ്പിളരെ വായി നോക്കുന്ന കരുതിയാണോ?
കവിളിൽ കൂടി ഒഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എനിക്കറിയാം ഈ തെമ്മാടി എന്നെ അല്ലാതെ വേറെ ആരെയും നോക്കില്ലെന്ന്.
അങ്ങനെ എങ്ങനെ നോക്കിയാൽ ആ കണ്ണിൽ ഞാൻ മുളകൂടി വാരിയിടും.
അവൻ്റെ ബനിയൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഭീഷണിയോടെ ആരോഹി പറയുന്ന കേട്ട് ആരോ ചിരിച്ചു. പുഞ്ചിരി തെളിഞ്ഞു നിൽക്കുന്ന അവളുടെ അത്തരങ്ങളെ സ്വന്തമാക്കാനായി ആരവിൻ്റെ ഹൃദയം തുടിച്ചു. രണ്ടുപേരുടെയും ശ്വാസം ഒന്നായി. കുറച്ച് നിമിഷത്തിന് ശേഷം ഒരു പിടച്ചിലോടെ അവളവനെ തള്ളിമാറ്റി.
കാലമാടാ, എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവോ?
ഇല്ലടി, നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും. അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ആരോ പറഞ്ഞു.
അയ്യടാ, പോയിക്കോണം.
ആരോഹി അവനെ തള്ളിമാറ്റി. ആരോ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ മുത്തം കൊടുത്തു.
അതെ,
നിന്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ കാതിൽ ഞാനൊരു രഹസ്യം പറയാം. അത് പറയാതെ എനിക്ക് നിന്നെ സ്വന്തമാകാൻ പറ്റില്ല. അവൻ്റെ വാക്കുകൾ കേട്ടതും അവളുടെ ഉള്ളിൽ അവനോടുണ്ടായിരുന്ന പിണക്കങ്ങളെല്ലാം അലിഞ്ഞില്ലാതെയായി.
എന്ത് രഹസ്യം?
ആ രഹസ്യം എന്താണെന്ന് അറിയാമെങ്കിലും അവൾ അവൻ്റെ മുന്നിൽ അഭിനയിച്ചു.
അതൊക്കെയുണ്ട്, വലിയൊരു രഹസ്യമാണ്. മോളിപ്പോ പോയി കിടന്നുറങ്ങി.
ആരോ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ആരോഹി അവൻ്റെ കയ്യിൽ പിടിച്ചു. എനിക്ക് ആ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞുറങ്ങണം. അവൾ പറഞ്ഞത് കേട്ട് ആരോ പുഞ്ചിരിയോടെ അവൾ വലിച്ച് കട്ടിലേക്കിട്ടു. അറ്റത്തായി അവരും കിടന്നു. അവൻ്റെ ഇടനെഞ്ചിൽ തലവെച്ച് ആ നെഞ്ചിരി പറഞ്ഞ് കിടക്കുമ്പോൾ അവൾ മനസ്സിലാക്കുകയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എവിടെയാണെന്ന്.
നീ എന്ത് ധൈര്യത്തിലാ എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയത്? ഞാൻ കയറി പീഡിപ്പിക്കും കേട്ടോ.
അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ആരോ പറഞ്ഞു. ആരോഹി തൻ്റെ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കൂടെ കിടക്കാൻ പറഞ്ഞതേ ആരവിനോടാണ്, വേറെ ആരോടുമല്ല. ആ പേര് മാത്രം മതി എനിക്ക് ധൈര്യം പകരാൻ.
അയ്യടാ, ഈ ഇളവേ താലി കെട്ടുന്നവർ മാത്രമേ ഉള്ളൂ കുട്ടി. അത് കഴിഞ്ഞ് ഈ ഡയലോഗും പറഞ്ഞോണ്ട് വന്നാലേ എടുത്ത് തോട്ടിക്കളഞ്ഞ.
അവൻ്റെ നെഞ്ചിലെ രോമത്തെ പിടിച്ചവൾ വലിച്ചു.
ഭ്രാന്തി, എനിക്ക് നൊന്തു കേട്ടോ.
ആരോ നെഞ്ചു തടവിക്കൊണ്ട് അവളെ നോക്കി. വേദനിച്ചോ, പോട്ടെ, സാരല്ല കേട്ടോ. അവൾ ഒരിക്കൽ കൂടി അവനെ വേദനിപ്പിച്ചു.
എടി നിന്നെ നീയാൻ.
അവൻ വാശിയോട് എഴുന്നേറ്റ് അവളെ കട്ടിലേക്കെടുത്തി അവളുടെ മുകളിലായി നിന്നു. അവളെ നോവിക്കാനാവില്ലായിരുന്നു. അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടത്തി. ആർക്കും വിട്ടുകൊടുക്കില്ലെന്നുള്ള രീതിയിൽ. ബുധനാഴ്ച പർച്ചേസിങ്ങിനും മറ്റുമായി കടയിലേക്ക് വന്നതായിരുന്നു ആരോഹിയും മീനവും നീരവും. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഒരു കടയിലായിരുന്നു അവർ ചെന്നത്. കല്യാണത്തിന് ആർഭാടമൊന്നുമില്ലെങ്കിലും ആരോഹിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയും ഷോപ്പിംഗ് നടത്തണമായിരുന്നു. ആരവും ഇവരോടൊപ്പം ഇറങ്ങിയെങ്കിലും താലി പണിയാൻ കൊടുത്തത് വാങ്ങിക്കാനായി അവൻ പോയി. കടയിലെ തുണികൾ ഓരോന്നായി മാറി മാറി നോക്കുമ്പോഴും അവളുടെ മനസ്സ് അശാന്തമായിരുന്നു. ആരോ തനിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓരോ മാത്രയും അവൾ ആഗ്രഹിച്ചു.
ആ ഡാ, ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലുണ്ട്, നീ ഇങ്ങോട്ട് വാ.
നീരവ് ഫോണിൽ സംസാരിക്കുന്ന കേട്ടും ആരോഹിയുടെ മുഖം തെളിഞ്ഞു.
ഞാനിപ്പോൾ വരാം, നിങ്ങളിത് നോക്ക്.
അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആരോഹി വെളിയിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് നീരവും മീനവും പരസ്പരം നോക്കിച്ചിരിച്ചു. എൻട്രൻസിലെത്തിയതും അവൾ കണ്ടു റോഡ് ക്രോസ് ചെയ്യാനായി റോഡിന്റെ സൈഡിൽ ബൈക്കിൽ നിൽക്കുന്ന ആരവിനെ. കൊച്ചുകുട്ടികളെപ്പോലെ അവൾ കൈപ്പൊക്കി കാട്ടാൻ തുടങ്ങി. രണ്ട് സൈഡിൽ നോക്കി അവൻ ക്രോസ് ചെയ്യാൻ തുടങ്ങിയതും വലിയൊരു ഭാരം അവന് തട്ടുന്ന പോലെ തോന്നി. അതിന്റെ ആഘാതത്തിൽ തെറിച്ച് താഴേക്ക് വീണു. വേദനയല്ല, ഭയമായിരുന്നു അവൻ്റെ ഉള്ളിൽ. എന്താണ് നടക്കുന്നതെന്നറിയാതെ അവൻ അവിടെ കിടന്നു. എഴുന്നേൽക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ട്, പക്ഷേ കണ്ണ് നടക്കാൻ പോലും പറ്റുന്നില്ല. ആകെ മരവിച്ച അവസ്ഥ. റോഡിൽ ചേർത്ത് വെച്ചിരിക്കുന്ന മുഖത്തേക്ക് ചോര ഒഴുകി